Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അതിനെന്തെല്ലാമുള്ള മുക്തി ജ്ഞാനമുണ്ടേ സാധു. അത് ശ്രുതി എന്ന് പറയുന്നു, സാധു അകർമ്മവും പാപത്രീ ഇന്നതപതി. എന്താണ് കിം തസ്മ സാധു ശോഭനം കർമ്മനാകർമ്മ? ഞാൻ എന്തുകൊണ്ട് ആ സത്പ്രവൃത്തി ചെയ്തില്ല? പകരം എന്ത് ചെയ്ത് ദുഷ്പ്രവൃത്തി ചെയ്തു? സത്പ്രവൃത്തി ചെയ്യേണ്ട സ്ഥാനത്ത് കൃതവാനസ്മി, എന്തുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് പശ്ചാത്തന്താപോ ഭവതി. സന്താപം വരുന്നു, പിന്നീട് ദുഃഖം വരുന്നു. അതെപ്പോഴാ വരുന്നത്? അത് ചിലപ്പോൾ യുവത്വത്തിൽ അത് വരത്തില്ല. കാരണം യുവത്വത്തിന് മനസ്സിന് ശക്തി കൂടുതലുണ്ട്. അതുകൊണ്ട് മനസ്സ് മറ്റെന്തെങ്കിലും പ്രവൃത്തിയിലും മുഴുകി അതൊക്കെ മറന്നോളെ. മനസ്സിന് ബലമുള്ളതുകൊണ്ട് അത് കഴിയും. ശ്രുതിയിലൊന്നും പറഞ്ഞില്ലെങ്കിലും ഭാഷകാരൻ എടുത്തു പറയുന്നു, അത് ഇവിടെ ആസന്നെ മരണകാലെ. മരണം എടുത്തു വരുമ്പോൾ ഇവിടെ പറയുന്നത് സ്വാഭാവികമായ മരണത്തെക്കുറിച്ചാണ്. ഇവിടെ എന്താണ്? ശരീര ഇന്ദ്രിയ മനസ്സുകളെല്ലാം ക്ഷീണിച്ച് മനസ്സിന് പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ അങ്ങോട്ട് മുഴുവാൻ കഴിയാതെ വരുമ്പോൾ അത് പഴയ കാലങ്ങളിലേക്ക് പോകും. അങ്ങനെയുണ്ട് മനസ്സിനൊരു ശേഷി. ഓർമ്മ നശിക്കതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന പ്രായമുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാലും അവർക്ക് മുമ്പ് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ബോധം കാണത്തില്ല. എന്തിനും ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു. പക്ഷെ പഴയ കാലത്തെ കാര്യങ്ങൾ അവിടെ കാണും മനസ്സിൽ. അത് ഉറക്കം പറയും. പഴയതിന് ശക്തി കൂടും. അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? അതുകൊണ്ട് ഒരുപാട് പഴകി കഴിഞ്ഞു. വാസന പഴകിയാൽ അതിന് ശക്തി കൂടും. അതുകൊണ്ട് അത് സംഭവിക്കും. മരണകാലത്ത് ദുഃഖം വരും. അങ്ങനെ ചെയ്തല്ലോ, അത് ചെയ്തില്ലല്ലോ, അതൊക്കെ ഓർമ്മ വരും. ഇപ്പോൾ സമയത്ത് മനസ്സിന് പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ മുഴുകാൻ കഴിയത്തില്ല. ധ്യാനിക്കാൻ പറ്റത്തില്ല, ജപിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിയത്തില്ല. മനസ്സിന്റെ ശേഷി പോകും. അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ക്ലോസ് ആകണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ, സ്വാഭാവികമായിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അതിന് മുമ്പായാൽ പിന്നെ അത് വേറെ ശല്യമാണ്, വേറെ പ്രശ്നങ്ങളെ സൃഷ്ടിക്കും. അതും ഒരു കോമഡിയല്ല. അവരുടെ ഭാഷകാരൻ എടുത്തു പറയുന്നു, മരണകാലത്ത് ഈ സന്താപം സാധാരണ ജീവന്മാർക്കെല്ലാം ഉണ്ടാവും. ആസന്ന മരണചിന്ത എന്ന് പറയും. അതുപോലെ തന്നെ വരുന്നു, തഥാക്യം കസ്മാത് പാപം പ്രതിഷിദ്ധം കർമാകരമം കൃതവാനസ്മി, എന്തുകൊണ്ട് ഞാൻ ആ പാപം ചെയ്തു? ചെയ്യാൻ പാടില്ലാത്തതായിരുന്നല്ലോ. അന്നും ഒരു വിവേകം ഉണ്ടായിട്ടും വിവേകത്തിന് ചെവി കൊടുത്തില്ല. അത് ചെയ്യുന്നതിന് തീരുമാനമായിരുന്നു. അതിന്റെ പേരിലുള്ള ദുഃഖം അതെന്താണ്? ശ്രദ്ധയുള്ളവനാണ്, ആസ്തികനാണെന്നിരിക്കും. നരക പതനാവധി ദുഃഖ ഭയ, ഇനി ഈ മരണശേഷം എനിക്ക് എന്റെ ജന്മമാണ് കിട്ടാൻ പോകുന്നു. നരകത്തിൽ പോകുമോ, അതോ ഇവിടെ തന്നെ ഇനി പോത്തോ കാളയോ എന്തെങ്കിലുമൊക്കെ ആകുമോ? അങ്ങനെ പുനർജന്മത്തെ കുറിച്ചും മറ്റും സങ്കല്പമുള്ളവർക്ക് അങ്ങനെ ദുഃഖം വരും. ഇതെല്ലാം ചുരുക്കത്തിൽ എന്താണ്? താപോ ഭവതി, അവസാനകാലം പരമകഷ്ടം. ഇത് സാധാരണ ജീവന്റെ കഥ േ പറയുന്നു. എന്നാൽ ഇവ ഏതേ സാധു അകർണാദി പാപത്രിയേനം ഇന്ന തപത്തോ യഥ അവിദ്വാംസം തപത്ത ജ്ഞാനിയെ, ആത്മബോധമുള്ളവനെ ഇതൊന്നും തപിപ്പിക്കുന്നില്ല എന്നാണ്. യഥ അവിദ്വാംസം, എങ്ങനെയാണോ അവിദ്വാനെ തപിപ്പിക്കുന്നത് അതുപോലെ. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന സംശയം, നമ്മുടെ മനസ്സ് പാഴ് മനസ്സാകും. അങ്ങനെയാണെങ്കിൽ എല്ലാ പാപവും പുണ്യവും ചെയ്തിട്ട് അവസാനം ഞാനവിടെ നേടിയ മതിയില്ല, പിന്നെ താപമില്ലാതിരിക്കുമല്ലോ. അതല്ല പറയുന്നതിന്റെ താല്പര്യം. അങ്ങനെ വിവേകമില്ലാതെ പാപപുണ്യങ്ങളെ സമ്പാദിച്ചാൽ ആ പാപപുണ്യങ്ങൾ ജ്ഞാനത്തിന് തടസ്സമായി നിൽക്കും, ജ്ഞാനം ഉണ്ടാകത്തില്ല. ജ്ഞാനത്തെ പ്രതീക്ഷിക്കാം, പക്ഷെ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അന്ധക്കരണ ശുദ്ധിയില്ല. അന്ധക്കരണ ശുദ്ധിയില്ലെങ്കിൽ പിന്നെ അവിടെ അത് സംഭവിക്കത്തില്ല. ഇവിടെ പറയുന്നത് ജ്ഞാനത്തിന് തടസ്സമായേക്കാവുന്ന പാതകങ്ങളെ കുറിച്ചല്ല. അങ്ങനെയുള്ള പാതകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനില്ലാതാക്കുന്നതിനുള്ള പ്രായശ്ചിത്തങ്ങൾ ഒക്കെ ചെയ്യും. അതിനുള്ള വഴികൾ നോക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള വഴികളും പറയുന്നു. വൃക്ഷം, ചാന്ദ്രായണം തുടങ്ങിയ വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ പറയും. പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോട്ടെ. പ്രായശ്ചിത്തങ്ങളെല്ലാം പാപനാശത്തിന് വേണ്ടിയിട്ടാണ്. അതെല്ലാം ചെയ്ത് പാപം നശിച്ചാലേ എന്നുവെച്ചാൽ ജ്ഞാനത്തിന് തടസ്സമാകുന്നു. നശിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമുണ്ടാകുന്നു. എന്നൊരിക്കലും ഒരുവൻ എന്തൊക്കെ യോഗ്യനായാലും ശരി, അനിവാര്യമായ പാപങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ജീവന നിർവഹണത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. സംസാരിക്കും, ഇവിടെ ഹിംസ നടക്കും. അതാണ് സ്മൃതികളിലും മറ്റും അങ്ങനെയുള്ള പാപങ്ങൾക്ക് പരിഹാരം പറഞ്ഞിരിക്കുന്നു. അതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. പഞ്ചമഹായജ്ഞവും മറ്റും പാപപരിഹാരമായി നിർദ്ദേശിക്കും. അതനുഷ്ഠിക്കും, ആ പാപങ്ങൾ നശിക്കും. അത് ജ്ഞാന ഉത്പത്തിക്ക് തടസ്സമല്ല. ഒരു സാധന സമ്പന്നനായ ഒരുവന് സംഭവിക്കുന്ന സ്വാഭാവികമായ അനിവാര്യമായ കാര്യം, അവരുടെ മനസ്സ് ഹിംസാത്മകമായി പ്രവർത്തിച്ചു കഴിയുന്ന നടക്കുന്നത്, ഇരിക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം പാപ കാരണമാണ്. ഹിംസ അവിടെയൊക്കെ സംഭവിക്കുന്നു. അത് വിഷയം ഒഴിവാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അത് ഞാൻ ഉത്പത്തിക്ക് തടസ്സമുണ്ട്. ഇത്തരം പാപങ്ങളിൽ ഇന്ന് ഒരു ജന്മം ഇവിടെ ഗുരുവിന്റെ ശ്രദ്ധ അനുസരിച്ച് പറയുകയാണെങ്കിൽ അനേക ജന്മങ്ങൾക്കൂടെ വരുന്ന ജന്മമാണ്. ഈ അനേക ജന്മങ്ങളിൽ എന്തെല്ലാം പാപം ചെയ്തിരിക്കാം, പൂർവ്വജന്മങ്ങൾ ചെയ്ത പാപം, ആ പാപങ്ങളിൽ എന്തെല്ലാം ഫലം കൊടുത്തിരിക്കും, ഇനി എന്തെല്ലാം ഫലം കൊടുക്കാനിരിക്കുന്നു, ഇനിയും നരകത്തിന് ഹേതുവായ എന്തെങ്കിലും പാപങ്ങൾ, ഇത്തരം ചിന്തകൾ പൂർവ്വജന്മ പാപചിന്ത, ഈ ജന്മത്തിൽ സംഭവിക്കുന്ന അനിവാര്യമായ പാപങ്ങളുടെ ഫലം, ഇത്തരത്തിലുള്ള ഫലങ്ങൾ കൊണ്ടൊന്നും വിദ്വാൻ തപിക്കുന്നില്ല. യഥാ വിദ്വാൻസും തപഃ, അവിദ്വാൻ തപിക്കുന്നത് പോലെ. അവിദ്വാൻ എന്നിവയോട് ഉദ്ദേശിക്കുന്ന ആളാരാണ്? വിവേകമുള്ളവൻ, പക്ഷെ തത്വജ്ഞാനമില്ല. അവനെ പാപത്തെക്കുറിച്ചുള്ള ചിന്ത, ദൈവമില്ലാത്തവൻ പാപം ചെയ്താൽ അവനൊരു താപമില്ല, അവൻ മൃഗസമാനമായി ജീവിക്കും. അതിന്റെ ഇവിടുത്തെ അവിദ്വാൻ, അവന് ശാസ്ത്രബോധമുണ്ട്, വിവേകമുണ്ട്, അവന് ജ്ഞാനം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവൻ പാപചിന്ത വരും, ദുഃഖിക്കും. മൃഗത്തിന് പാപചിന്തയിൽ അതിന് ദുഃഖമുണ്ട്. പക്ഷെ ഞാനീ സംബന്ധിച്ച് അത് സംഭവിക്കുന്നില്ല. കസ്മാത് പുനഃ വിദ്വാൻസെന്ന് തപതയിച്ചത്, എന്തുകൊണ്ട് വിദ്വാനിൽ പാപങ്ങൾ ഉണ്ടായിട്ടും തപിക്കുന്നില്ല? വിദ്വാനിൽ പാപങ്ങളുണ്ടെന്ന് പലയിടത്തും പറയുന്നുണ്ട്. സാന്ദ്രത്തിൽ പറയുന്നതാണ് വിദ്വാന്റെ പാപങ്ങൾ, അവന്റെ ശത്രുക്കളിലേക്ക് പോകുന്നു, അവനെ ദേഷിക്കുന്നു. വിദ്വാന്റെ പുണ്യം, അവനെ ആരാധിക്കുന്നവരിലേക്ക് പോകുന്നു എന്നും മറ്റും പറയുന്നു. വിദ്വാനിൽ പാപപുണ്യങ്ങളുണ്ടെന്ന് സർവത്തർ പറയുന്നുണ്ട്. ഈ ശരീരം നിലനിൽക്കുന്നതിന് ആ പാപപുണ്യങ്ങളുടെ ഫലമായിട്ടാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിക്കുന്നത് തന്നെ ദ്വന്ദ്വാത്മകമായ സർവപ്രവൃത്തികളും പാപപുണ്യങ്ങളുടെ ഫലമാണ്. അതുകൊണ്ടത് ഉണ്ട്, പക്ഷേ അവനെ തപിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? സല ഏവം വിദ്വാൻ ഏതി സാധു അസാധുനി താപഹേതു. ആത്മാനു സ്ഫുണത്തെ ശ്രീണയതി നിലയതി വാ പരമാത്മഭാവേന ഉപേ പശ്യതി. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഭയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അത് മനസ്സിലാക്കിയതുപോലെ തന്നെ പാപപുണ്യങ്ങളെ മനസ്സിലാക്കാം. ഈ പാപപുണ്യങ്ങൾ സർവവും നാമരൂപങ്ങൾ സർവവും എങ്ങനെ വേണമെന്ന് ഉപേ ആത്മഭാവേന പരമാത്മഭാവേന പശ്യതി. അവൻ പരമാത്മഭാവത്തിൽ സർവത്തെയും കാണുന്നു. തന്റെ കർമ്മങ്ങളെയും തന്റെ കർമ്മഫലത്തെയും അവൻ പരമാത്മഭാവത്തിൽ കാണുന്നു. അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ പറയുന്നത് അവൻ തന്നെ ബലപ്പെടുത്തുന്നു എന്നാണ്. സ്മൃതി ത്രിണയതി ബലയതി, ആത്മജ്ഞൻ തന്നെ ബലപ്പെടുത്തുന്നു എന്ന് പറയും. ബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഈ ശരീരം, ഈ മനസ്സ്, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനോട് താതാത്മ്യപ്പെട്ട്, അന്ധമായി താതാത്മ്യപ്പെട്ട്, അതിന്റെ ദ്വന്ദ്വാത്മകമായ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് സുഖദുഃഖങ്ങൾക്ക് വിധേയനാകുന്നില്ല അജ്ഞാനത്തോളം. അതാണ് തന്നെ ബലപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. അതിനെന്ന് പറയുന്നതാണ് അവന്റെ ആത്മബലം, അല്ലെങ്കിൽ ജ്ഞാനബലം. അത് അവന് സദാ ദുഃഖ അതീതനായി നിലനിർത്തുന്നു. മറ്റു സ്ഥലത്ത് പറയാറുണ്ട് എന്താണ്, ജ്ഞാനിക്ക് സുഖദുഃഖങ്ങളുണ്ട് നമ്മൾ പറയാറുണ്ട്. വിശപ്പുണ്ടാകും പോലെ അതെല്ലാം ഉണ്ട്, എന്നിവരെങ്കിലും ദുഃഖാതീതനായി നിലനിൽക്കും. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞ് പരമാത്മഭാവേന, സർവത്തെയും പരമാത്മഭാവത്തിൽ, ദുഃഖഭാവം അല്ലെങ്കിൽ സുഖഭാവമല്ല അവിടെ പരമാത്മഭാവം. ആ പരമാത്മഭാവത്തിൽ അതാണ് ആത്മജ്ഞാനത്തിന്റെ വിശേഷത എന്ന് പറയുന്നു. അവിടെ പാപവും പാപകാര്യമായ ദുഃഖവും പുണ്യവും പുണ്യകാര്യമായ ദുഃഖവും അവൻ കീഴ്പ്പെടുത്തുന്നില്ല. ആ പരമാത്മഭാവം ഇതിനെല്ലാം അതിജീവിക്കുന്നതിനുള്ള ബലം അവന് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇതിന് ആത്മജ്ഞാനം എന്താ? അത് വ്യർത്ഥമാണ്. അവനെന്താ പ്രയോജനം? ആ വിവേകം അവനെ നിലനിർത്തുന്നു. അതൊന്നും സത്യമായിട്ടില്ലല്ലോ, എല്ലാം പരമാത്മാവായി നിലനിർത്തുന്നു. അത് പിന്നെ ഒരാജ്ഞനെപ്പോലെ അവന് തപിക്കാൻ കഴിയത്തില്ല, ദുഃഖിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവൻ മുക്തനായിരിക്കുന്നു, അവൻ പരമാനന്ദത്തിലിരിക്കുന്നു എന്നെല്ലാം പറയുന്നു. പരമാനന്ദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ദ്വന്ദ്വത്തിന് അതീതമായ അവസ്ഥ. ദ്വന്ദ്വത്തിൽ പരമാനന്ദമില്ല, ആനന്ദമുണ്ട്. സുഖ ദുഃഖങ്ങളിൽ വീഴുന്നതുകൊണ്ട് അവിടെ സുഖമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെ ദ്വന്ദ്വ അതീതമായ സ്ഥിതി എന്ന് പറയുമ്പോൾ പരമാത്മഭാവത്തിലുള്ള സ്ഥിതി, അതിനാണ് പറയുന്നത് മുക്തി, പരമാനന്ദം. അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. ഹേ പുണ്യപാപേഹി യസ്മാദേവം യേശ വിദ്വാൻ ഏതേ ആത്മാനം ആത്മരൂപേണേ പുണ്യപാപേ സ്വേന വിശേഷരൂപേണ ശൂന്യകർത്തു ആത്മാനസ്കുണ്ണത്തെ ഏവ. അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. ഭക്ഷ്യകാരൻ ഇവിടെ പറയുന്നു, ഈ പുണ്യപാപങ്ങൾക്ക് രണ്ട് രൂപമുണ്ട്. അതെന്താണ്? വിശേഷരൂപം. പുണ്യം പുണ്യമായിരിക്കുന്നു, പാപം പാപമായിരിക്കുന്നു, അതാണ് അതിന്റെ വിശേഷരൂപം. അതാണിപ്പോ നമ്മൾക്ക് താപത്തെ ഉണ്ടാകുന്നത്, പഴയ ദുഃഖങ്ങളെക്കുറിച്ചുള്ള താപം. പുണ്യവും താപത്തെ ഉണ്ടാകുന്നു, കാരണം സുഖത്തെ പ്രതീക്ഷിക്കും, ലഭിക്കാതെ വരുമ്പോൾ അത് താപത്തെ ഉണ്ടാകും. സുഖപ്രതീക്ഷ കൊടുക്കുന്നത് പുണ്യമാണ്, കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷെ അടുത്ത് വരുമ്പോൾ അത് തട്ടിമാറ്റുന്ന പാപം. അപ്പോൾ പുണ്യവും ഫലത്തിൽ പാപത്തിന് കാരണമായിത്തീരും. അപ്പൊ ഇത് പുണ്യപാപങ്ങളുടെ വിശേഷരൂപമെന്ന് ഭാഷകാരം പറയുന്നു. പക്ഷെ തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? ശൂന്യീകൃത്വ ഈ വിശേഷ രൂപങ്ങളെ ഇല്ലാതാക്കുന്നു. സമ്പ്രദായത്തിന്റെ ഈ ദ്വന്ദ്വാത്മകമായ സ്വഭാവത്തെ തന്നെ നശിപ്പിക്കുന്നു. എങ്ങനെ? ആത്മരൂപേണേവ, ആത്മരൂപത്തിൽ ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നിനെയും കാണുന്നില്ല. ആത്മഭാവമാണെങ്കിലും ഈ ദ്വന്ദ്വങ്ങൾക്ക് അതീതമാണ്. ഇതേ പറഞ്ഞില്ലേ, ദ്വന്ദ്വ അതീതോ വിമത്സര എന്ന് പറഞ്ഞു. ആ ദ്വന്ദ്വ അതീത ഭാവത്തിൽ ഇതേ പറഞ്ഞു. എന്താണ്? ആത്മന്യവച്ച സന്തുഷ്ട, അവനെ പുണ്യത്തിന്റെ ഫലത്തിൽ സന്തുഷ്ടനല്ല, ആത്മാവിൽ അവൻ സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങനെയുള്ള വിദ്വാൻ, അല്ലെങ്കിൽ ഇതിന്റെ പ്രയോജനം എന്താ? എന്തായാലും ആത്മാവിനെ അനുഭവിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇതിനെന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ട. ഇതിന്റെ പ്രയോജനം എന്താണ്? എന്താണോ ഈ ദ്വന്ദ്വ അതീതമായ അവസ്ഥ, അവനെ ഇത് തപിപ്പിക്കുന്നില്ല. ആത്മരൂപേ നൈവ പുണ്യപാപേ, പുണ്യപാപങ്ങളെ സ്വേന വിശേഷരൂപേണ ശൂന്യരൂപം. അതിന്റെ ആ വിശേഷഭാവങ്ങളെല്ലാം, തപിപ്പിക്കുന്ന ഭാവങ്ങളെ എല്ലാം ശൂന്യമാക്കി. അന്ന് അവന്റെ മുമ്പിലില്ല, തത്വജ്ഞന്റെ മുമ്പിൽ. അങ്ങനെയാണ് ആത്മാവിനും സ്ഫുണിതേ, അവൻ ആത്മാവിനെ ബലപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞ അതാണ് ബലപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ ഈ ദ്വന്ദ്വങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല, ഇതിന് അതീതനായി നിൽക്കുന്നു. ഇത് വേറൊരു ഭാഷയിൽ പറയുന്നതാണോ? ആത്മജ്ഞാനി ജ്ഞാനിക്കും പ്രാരബ്ധമുണ്ട്. ആ പ്രാരബ്ധത്തിൽ ഇതെല്ലാം വന്നു ചേരുന്നു. വന്നു ചേർന്നാലും തത്വജ്ഞാനി ആ തത്വജ്ഞാനത്തിന്റെ ബലത്തിൽ ഇതിനെല്ലാം അതീതനായി സ്ഥിതി ചെയ്യുന്നു. വേറെ തരത്തിൽ പറയുന്നതാണോ? ആ പ്രാരബ്ധം തത്വജ്ഞാനിയെ ബാധിക്കുന്നില്ല എന്ന് പറയും. തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിൽ അതെല്ലാം ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറയും. ജ്ഞാനത്തിൽ അത് ബാധിച്ചു പോയി. ബാധിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ പ്രതീതിയുണ്ട്, പക്ഷെ അത് അവനെ ബന്ധിക്കുന്നില്ല. പ്രാരബ്ധം എന്ന് പറയുന്നത് ജ്ഞാനിക്കും അജ്ഞാനിക്കുമുണ്ട്, തുല്യം തന്നെ. പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്? ഏതെന്നാണോ ഈ ജന്മത്തിന് ഹേതുവായ കർമ്മം, അത് ഫലം കൊടുക്കുന്നതിന് ആരംഭിച്ചതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ഈ ശരീരം സ്വീകരിച്ചോ, അവന്റെ പ്രാരബ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ശരീരം തന്നെ മുഖ്യമായ പ്രാരബ്ധം, കാരണം ഈ ശരീരം സ്വീകരിക്കുന്നതിന് കാരണമായ പ്രാരബ്ധം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. ആ ശരീരം ധരിച്ചതിന് ശേഷമാണെന്ന് അവൻ ജ്ഞാനിയോ അജ്ഞാനിയോ ഒക്കെ ആവുന്നു. അപ്പോ ഈ ശരീരത്തെ സംബന്ധിച്ച് പ്രാരബ്ധം എവിടെ മുതൽ ആരംഭിക്കുന്നു? ജന്മം മുതൽ പ്രാരബ്ധം ആരംഭിച്ചു. ആരബ്ധം എന്ന് വെച്ചാൽ തുടങ്ങി എന്നാണ്. ഇപ്പൊ പ്രാരബ്ധം രണ്ടുപേർക്കും ഉണ്ട്, ജ്ഞാനിക്കുമുണ്ട് അജ്ഞാനിക്കുമുണ്ട്. ഈ ശരീരം അതിനെ ആശ്രയിച്ച് പോകുന്നു, പക്ഷേ തത്വജ്ഞൻ അതിന് കീഴ്പ്പെട്ടു പോകുന്നില്ല, അജ്ഞൻ അതിന് കീഴ്പ്പെടുന്നു. ആരാണ് ഇപ്പോ ഹേവം വേദ യഥോക്തം അദ്വൈതം ആനന്ദം ബ്രഹ്മവേദ? ഇവിടെ പറഞ്ഞല്ലോ, അത് പരമാനന്ദമാണ്, അദ്വൈതമാണ്, ഏകമാണ്. ആ ബ്രഹ്മത്തെ ആരാണോ അറിയുന്നവൻ, തസ്യ ആത്മഭാവേന ദൃഷ്ടേ പുണ്യപാപേ നിർവീര്യേ അതാപകേ ജന്മാന്തര ആരംഭകേ ന ഭവത. അവര് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഭാഷകാരൻ അതിന് വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കുന്നു. അവന് പ്രപഞ്ചത്തിന്റെ പ്രതീതിയുണ്ട്, എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന്റെ അനുഭവമുണ്ട്. പക്ഷെ പ്രപഞ്ചത്തിൽ സത്യ അനുഭവമില്ല. എന്തുകൊണ്ട്? ആത്മഭാവേന, ഞാൻ പ്രപഞ്ചത്തെ ആത്മഭാവത്തിൽ കാണുന്നു, സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായി ഒന്നിനെയും കാണുന്നില്ല. അതിനാണ് നമ്മൾ പറയുന്നത് ദൃഷ്ടി എന്നത് ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നു. അതുകൊണ്ട് പുണ്യപാപയും നിർവീര്യ, അവനെ സംബന്ധിച്ച് പുണ്യപാപങ്ങളും നിർവീര്യങ്ങളായി. വേറെ ഭാഷ പറയുന്നതാണ് അത് വർത്ത വിത്ത് പോലെയാണ്. വെന്ത പേറ് പോലെയാണ്, കത്തിയ വസ്ത്രം പോലെയാണെന്നെല്ലാം പറയും. ഇവിടെ വേറൊരു ഭാഷയിൽ പറയും അത് നിർവീര്യമായി. ആ താപത്തെ നിർവീര്യം എന്നാൽ എന്താ എന്റെ താല്പര്യം? അത് തപിപ്പിക്കുന്നില്ല. അത് തപിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവൻ താതാന്യപ്പെട്ടിരിക്കുന്നത് പരമാത്മാവിനോടാണ്, അല്ലാതെ പുണ്യഭാവങ്ങളോടല്ല. അവന്റെ പുണ്യഭാവങ്ങളോട് അവൻ താതാന്യപ്പെടുന്നില്ല. അജ്ഞൻ എന്തുകൊണ്ട് അത് തപ്പിക്കുന്നു? അവൻ അതിനോട് താതാന്യപ്പെടുന്നു, തന്റെ ബുദ്ധി കൊണ്ട് താതാന്യപ്പെടുന്നു. അതെന്റെ എന്റെ കർമ്മത്തിന്റെ ഫലം, ഞാൻ ചെയ്ത കർമ്മം, ഞാൻ ചെയ്ത പാപം, അതാ ഇപ്പൊ എന്റെ മുമ്പിൽ ദുഃഖമായി വന്നിരിക്കുന്നു. വിവേക ചിന്തിക്കും, ചില പുണ്യം എന്താ സുഖമായി വന്നിരിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ പൂർവ്വകർമ്മത്തെയും വർത്തമാന ഫലത്തെയും ബന്ധിപ്പിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാനുണ്ട്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ താതാന്യപ്പെടുന്നില്ല. പുണ്യഭാവങ്ങളോടോ അതിന്റെ ഫലത്തോടോ താതാന്യപ്പെടുന്നില്ല. അതുകൊണ്ട് അവയെല്ലാം നിർവീര്യമായി ഫലത്തെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തത്വജ്ഞന് സുഖദുഃഖങ്ങളുണ്ടോ പുണ്യഭാവങ്ങളുണ്ടോ എന്നുള്ള ചോദ്യം അർത്ഥശൂന്യമാണ്. അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനോട് യാതൊരു പ്രസക്തിയും. തത്വജ്ഞന് ശരീരം ഉണ്ടോ ഇല്ലയോ, പ്രാരബ്ധമുണ്ടോ ഇല്ലയോ, ഇതെല്ലാം അസംബന്ധമായ ചോദ്യങ്ങളാണ്. തത്വജ്ഞാനത്തിന്റെ നിലയിൽ നോക്കുമ്പോൾ യുക്തിക്ക് നിരക്കാത്ത ചോദ്യം. ഫലത്തിൽ എന്താണ് ഇവിടെ പറഞ്ഞു? അവൻ തന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു ആത്മബോധം കൊണ്ട്, ഇതിനൊന്നും കീഴ്പ്പെടാതിരിക്കുന്നു. ജന്മാന്തര ആരംഭകന്നെ ഭൂത, അതുകൊണ്ട് തന്നെ എന്താണ് ഇതെന്നും ഇനിയൊരു ജന്മത്തിന് കാരണമായി തീരുന്നില്ല. നിത്യം യഥോക്ത അസ്യാം വന്യാം ബ്രഹ്മവിദ്യ ഉപനിഷത് സർവാഭ്യോ വിദ്യാഭ്യ പരമരഹസ്യം ദർശിതം എന്നിങ്ങനെ ഇവിടെ ഈ വലിയിൽ ബ്രഹ്മവിദ്യ ഉപനിഷത് സർവവിദ്യകളിൽ വെച്ച് പരമരഹസ്യമായിരിക്കുന്നത്. രഹസ്യം പറയണ വന്നിട്ടുള്ള ശബ്ദമാണ്. രഹസ്യം പറയുക എന്ന് പറഞ്ഞാൽ ഇവിടെ അടക്കം പറയുക എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ രഹസ്യം പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് പരദൂഷണം പറയുന്നതിനാണ്. അതുമല്ല, രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യ ഏകാന്തേ ഭവം, അതാണ് രഹസ്യം. ഏകാന്തത്തിൽ സംഭവിക്കുന്നത്, ഏകാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകമായ അന്തം, അവസാനം, അന്ധകരണത്തിന്റെ ആ ഏകമായ അന്തത്തിൽ അവിടെ സംഭവിക്കുന്നതാണ് ഏകാന്തം. അവിടെ സംഭവിക്കുന്നതാണ് ഈ വിദ്യ. അതുകൊണ്ട് തന്നെ രഹസ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഏകമായിരിക്കുന്ന എന്താണ്? ആത്മാവ്. ബാക്കിയെല്ലാം നാണ്. ഇവിടെ ഏകാന്തതയില്ല. ആത്മാവിൽ മനസ്സ് ഏകാന്തമാകുന്നു, അതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അവിടെ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള മനസ്സിൽ സംഭവിക്കുന്ന വിദ്യ, ആത്മവിദ്യ, അതിവിടെ ദർശിതം. പരം ശ്രേയോ അസ്യാം നിഷണ്ണം, ഇതിനാണ് പരമമായ ശ്രേയസ്. അതിന് ജ്ഞാനമെന്നും മുക്തിയെന്നും പറയും. ഇവിടെ ജ്ഞാനവും മുക്തിയും രണ്ട് രണ്ടല്ല. ഈ ചർച്ചയിൽ രണ്ടല്ല. ചിലടത്ത് പറയും ജ്ഞാനം നേടണം, ജ്ഞാനം നേടിയിട്ട് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കും, ജീവൻ മുക്തി, അതിനുവേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളിൽ നിർദ്ദേശിക്കും. അതൊരു വഴിയാണ്, അതൊരു പ്രക്രിയ. ജ്ഞാനം നേടിയിട്ട് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുക, മനോനാശം, വാസനാക്ഷയം, ഇതൊക്കെ പരിശ്രമിച്ച് നേടിയെടുക്കുക. അല്ല ജ്ഞാനം തന്നെ മുക്തി, അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ ജ്ഞാനത്തിൽ മനസ്സും വാസനയും സർവവും ഇവിടെ പറഞ്ഞ പുണ്യഭാഗങ്ങളും എല്ലാം പരമാത്മഭാവത്തിലാണെങ്കിൽ, അതൊന്നും അവനെ ബന്ധിക്കുന്നില്ലെങ്കിൽ, അവൻ അതിനെല്ലാം അതീതനാണെങ്കിൽ അവിടെ അത് തന്നെ മുക്തി. പിന്നെ വേറൊരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല. വെളിച്ചം കൊണ്ടുവന്നിട്ട് പിന്നെ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തേണ്ട ആവശ്യമില്ല. ആ വെളിച്ചത്തിന്റെ പോരായ്മയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇരുട്ടിനെ മാറ്റാൻ പരിശ്രമിക്കും. വെളിച്ചത്തിന്റെ പൂർണ്ണതയിൽ അതിന്റെ ആവശ്യമില്ല. ഒരു ലൈറ്റ് ഇട്ട് പ്രകാശം പോരാ, മറ്റൊരു ലൈറ്റ് കൂടെ ഇരുന്നു. അതാണ് വാസനാക്ഷയത്തിനും മനോനാശത്തിനും വേണ്ടിയുള്ള പ്രവൃത്തികൾ എന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം. പക്ഷെ ആ മെയിൻ ലൈറ്റാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ പിന്നെ മറ്റു ലൈറ്റുകളുടെ ആവശ്യമില്ല. അത് തന്നെ ഇരുളിനെ നശിപ്പിക്കും. അക്കാര്യമാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നു. തത്വജ്ഞാനത്തിൽ ഭയമില്ലാതാകുന്നു, തത്വജ്ഞാനത്തിൽ പാപപുണ്യങ്ങളില്ലാതാകുന്നു, തത്വജ്ഞാനത്തിൽ സുഖദുഃഖങ്ങളിൽ നിന്ന് അവൻ മുക്തനായിത്തീരുന്നു. പിന്നെ മറ്റൊന്നിന്റെ ആവശ്യം അവിടെ ശേഷിക്കുന്നില്ല. അടുത്ത തൃതീയ ഭൃഗുവല്ലി, ശാന്തി മന്ത്രങ്ങൾ ആദ്യം അവസാനമുണ്ട്. അടുത്ത മന്ത്രം പറയുന്നു, ഭൃഗുർവൈ വാരുണിഹി വരുണം പിതരം ഉപസസാര അധേഹി ഭഗവു ബ്രഹ്മേരി തസ്മാ ഏതത് പ്രോവാച അന്നം പ്രാണം ചക്ഷു ശ്രോത്രം മനോവാചമിതി സംഭോവാച ഉത്തവായി ഇമാനി ഭൂതാനി ജായന്തി വേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് ജിജ്ഞാസസ്വ തദ് ബ്രഹ്മേരി സത്ത തപോ അതപ്യത സപസ്തപ്വ അന്നം ബ്രഹ്മേതി വിജാനാത് അന്നാധ്യേവ ഖല്യമാനി ഭൂതാനി ജായന്തേ അന്നേന ജാതാനി ജീവന്തി അന്നം പ്രയന്തി അഭിസംവിശന്തീതി തദ്വിജ്ഞായ പുനരേവ വരുണം പിതരം ഉപസസാര അധീഹി ഭഗവോ ബ്രഹ്മേതി തം ഹോവാച തപസാ ബ്രഹ്മവിജിജ്ഞാസസ്വ തപോ ബ്രഹ്മേതി സ തപോ അതപ്യത സ തപസ്തത്വ പ്രാണോ ബ്രഹ്മേതി വിജാനാത് പ്രാണാധ്യേവ ഖല്യമാനി ഭൂതാനി ജായന്തേ പ്രാണേന ജാതാനി ജീവന്തി പ്രാണം പ്രയന്തി അഭിസംവിശന്തി തദ്ജ്ഞായ പുനരേ വരുണം വിതരം ഉപസസാര അധീഹി ഭഗവോ ബ്രഹ്മേതി തം ഹോവാച തപസാ ബ്രഹ്മവിജിജ്ഞാസസ്വ തപോ ബ്രഹ്മേതി സ തപോ അതപ്യത സ തപസ്തത്വ. കുറച്ചുപേരുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ, നാലഞ്ചു പേരുടെ ശബ്ദം കേൾക്കുന്നുള്ളൂ. മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞപ്പോ എല്ലാരും ഒരുമിച്ച് വിളിച്ചില്ലേ. മനോ ബ്രഹ്മേതി വിജാനാത് മനസ്സോ ഹ്യേവ ഖല്യമാനി ഭൂതാനി ജായന്തേ മനസ്സാ ജാതാനി ജീവന്തി മനഃപ്രയന്തി അഭിസംവിശന്തീതി തദ്വിജ്ഞായ പുനരേവ വരുണം പിതരം ഉപസസാര അധീഹി ഭഗവോ ബ്രഹ്മേതി തം ഹോവാച തപസാ ബ്രഹ്മവിജിജ്ഞാസസ്വ തപോ ബ്രഹ്മേതി സ തപോ അതപ്യത സ തപസ്തപ്ത്വ വിജ്ഞാനം ബ്രഹ്മേതി വിജാനാത് വിജ്ഞാനാധ്യേവ ഖല്യമാനി ഭൂതാനി ജായന്തേ വിജ്ഞാനേന ജാതാനി ജീവന്തി വിജ്ഞാനം പ്രയന്തി അഭിസംവിശന്തീതി തദ്വിജ്ഞായ പുനരേവ വരുണം പിതരം ഉപസസാര അധീഹി ബ്രഹ്മേതി തം ഹോവാച തപസാ ബ്രഹ്മവിജിജ്ഞാസസ്വ തപോ ബ്രഹ്മേതി തപോ അതപ്യത തപസ്തത്വ ആനന്ദോ ബ്രഹ്മേതി വിജാനാത് ആനന്ദാധ്യേവ ഖല്യമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശന്തീതി. ഇത്രയും ഭാഗം ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തുടർന്ന് വായിച്ചത്. അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരിലെ ദക്ഷിണാമൂർത്തിയെ കുറിച്ച് പറഞ്ഞതുപോലെ മൗനം പാലിച്ചതാണ്. ജ്ഞാനികളായി ഇതിന്റെ ആമുഖമായിട്ട് ഭാഷകാരം പറയുന്നു: സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ആകാശാദിക്കാര്യം അന്നമയാന്തം സൃഷ്ട തദേവ അനുപ്രവിഷ്ടം വിശേഷവതിവ ഉപലഭ്യമാണം യസ്മാത് തസ്മാത് സർവകാര്യവിലക്ഷണം അദൃശ്യാദി ധർമ്മതമേവ ആനന്ദം തദേവ അഹമിതി വിജാനിയാ. ഇതിന്റെ മുമ്പിൽ കുറച്ച് ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട്. അത് മനഃപൂർവ്വം വിട്ടതാണ്. കാരണം അതെന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്താ എഴുതിയിരിക്കുന്നത് ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്ന കേട്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിട്ടു. അറിയാൻ വയ്യാത്ത പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണം. അതിനെന്തോ രഹസ്യം കാണും. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അവകാശാദി കാര്യം അന്നമയാന്തം സൃഷ്ട തദേവ അനുപ്രവിഷ്ടം വിശേഷവധി ഉപലഭ്യമാണ് യസ്മാത്തസ്മാ സർവകാര്യവിലക്ഷണം അദൃശ്യാദി ധർമ്മകമേവ ആനന്ദം തദേവഹമിതി വിജാനിയാത് അനുപ്രവേശസ്യ തദർത്ഥത്വാത് തസ്യേവം വിജാനത ശുഭാശുഭേ കർമ്മണി ജന്മാന്തരാരംഭകേ ന ഭവത ഇത്യവും ആനന്ദവല്യാം വിവക്ഷിതോ അർത്ഥ. ഇതിപ്പോ പറയാൻ പോയാൽ ഇവിടെ അവസാനിക്കില്ല, അതുകൊണ്ട് തൽക്കാലം നിർത്താം.